ചോദ്യം 59. ശിഷ്യൻ: മരണത്തോടെ ഒരു വ്യക്തിബോധം, വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്ത തുരിയാവസ്ഥയിലേക്കല്ലേ കടക്കുന്നത്? അതുകൊണ്ടല്ലേ അസഹനീയമായ വേദനയിലും ദുഃഖത്തിലും മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്? മാസ്റ്റർ: ദേഹത്തിൽ നിന്നും ജീവൻ വിട്ടുപോകുന്നുവെന്നും ദേഹത്തിലേക്ക് ജീവൻ വരുന്നുവെന്നും നാം ഓരോരുത്തരും ഭ്രമിക്കുകയാണ്. ദേഹപദാർത്ഥവും ജീവനും ബോധവും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. ഭ്രമം കൊണ്ട് ഓരോരുത്തരുടെയും ബോധമണ്ഡലത്തിൽ രൂപം കൊണ്ടവയാണ് പ്രപഞ്ചവും ദേഹപദാർത്ഥവും ജീവനും. ഭ്രമം അഥവാ സഹജാവബോധം യാഥാർത്ഥ്യമാണെന്ന് മമതാ ബന്ധങ്ങൾ നൽകുന്ന സുഖദുഃഖങ്ങളുടെയും ശരീരം നൽകുന്ന വേദനയുടെയും വികാരങ്ങൾ കൊണ്ട് അനുഭവിച്ചപ്പോഴാണ് ദേഹപദാർത്ഥത്തിലേക്ക് ജീവൻ വരുന്നത് ജനനമെന്നും ജീവൻ പോകുന്നത് മരണമെന്നും അനുഭവപ്പെട്ടത്. ഭ്രമവികാരങ്ങൾ പോയാൽ ജീവപദാർത്ഥവും ജീവനും അവയെ നിലനിർത്തുന്ന പ്രപഞ്ചവും നശ്വരമാണെന്ന് അനുഭവപ്പെടും. ഭ്രമവികാരങ്ങൾ പോയില്ലെങ്കിൽ നശ്വരത അറിവായി മാറും. അതോടെ ജനനവും ജീവിതവും മരണവും യാഥാർത്ഥ്യമെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ അനുഭവത്തിൽ വേർപാടിന്റെ ദുഃഖവും ശാരീരിക വേദനകളും ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊരു ചതുർമാന സിനിമയായി കണ്ടു രസിക്കാമായിരുന്നു. ആത്മഹത്യയും സ്വാഭാവിക മരണവും കൊണ്ട് വ്യക്തിബോധം തുരിയമെന്ന ഉയർന്ന ബോധത്തിൽ എത്തുകയില്ല. ഭ്രമം കൊണ്ടുണ്ടായ വ്യക്തിബോധാനുഭവങ്ങൾ ഭ്രമത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യമല്ല എന്ന് അനുഭവിക്കണം. എന്നാൽ മാത്രമേ വ്യക്തിബോധം വ്യക്തിത്വം നഷ്ടപ്പെട്ട് ഉയർന്ന ബോധത്തിൽ ലയിക്കുകയുള്ളൂ. സ്വയം മരിക്കുന്നവനും സ്വാഭാവികമായി മരിക്കുന്നവനും മരണം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നവനും നഷ്ടബോധം ഉള്ളവരുമാണ്. മരണം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്ന വ്യക്തിബോധത്തിന് ദേഹം ഉപേക്ഷിക്കാനല്ലാതെ മരിക്കാൻ സാധ്യമല്ല. സത്യത്തിൽ ദേഹത്തെ ആരും സ്വയം ഉപേക്ഷിക്കുന്നതല്ല, ചില പ്രത്യേക ഘട്ടത്തിൽ ഉപേക്ഷിക്കേണ്ടതായി വരുന്നതാണ്. ആത്മഹത്യയും ജരാനരകളും അത്തരത്തിലുള്ള ഘട്ടങ്ങളാണ്. ദേഹം ബോധത്തിന്റെ ഭ്രമം ആയതുകൊണ്ടാണ് അതിനെ ജരാനര ബാധിക്കുന്നു എന്ന് തോന്നുന്നത്. ദേഹവുമായി ഒരു ബന്ധവുമില്ലാത്ത ബോധം ദേഹം തന്റേതാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വേദനയും ദുഃഖവും മരണവും ജാഗ്രത് എന്ന താഴ്ന്ന ബോധതലത്തിലെ അനുഭവങ്ങൾ മാത്രമാണ്. ജാഗ്രത്തിൽ നിന്ന് ഉണർന്നാൽ ഇവയൊന്നും ഇല്ലാത്തതാണെന്ന് ദേഹം നിലനിൽക്കെ തന്നെ ബോധത്തിന് അനുഭവപ്പെടും. നശ്വരമായ ദേഹത്തെ സ്വയം നശിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ നശിപ്പിച്ചു കളയുന്ന അഥവാ ആത്മഹത്യ ചെയ്യുന്ന അത്രയ്ക്ക് ദുഃഖവും വേദനയും വരികയും അത് സ്ഥലകാലങ്ങളിൽ അനേകായിരം വർഷങ്ങൾ തുടരുന്നുവെന്ന് ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുകയും ചെയ്താലോ? ഈ ഭ്രമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഉണർന്നേ പറ്റൂ എന്ന് ചിന്തിക്കേണ്ടി വരും. തന്റെ അനുവാദം ഇല്ലാതെ ജനിക്കുന്നു എന്നും ജരാനര ബാധിച്ച് മരിക്കുന്നുവെന്നും തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്താൽ ആ തിരിച്ചറിവിനും അനുഭവത്തിനും ഒരിക്കലും മരിക്കാതിരിക്കാനും ജനിക്കാതിരിക്കാനും കഴിയില്ല എന്നും മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. ബോധം കേവല യാഥാർത്ഥ്യമാണ്, അതിനെ സങ്കല്പിച്ച് ഭ്രമിക്കുവാനുള്ള കഴിവുമുണ്ട്. ഭ്രമിച്ചാൽ ആ നിമിഷം ഭ്രമവസ്തുക്കളെയെല്ലാം യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കും. ആ തോന്നലിന് കാരണം ഭ്രമം വികാരാനുഭവം ആകുന്നതുകൊണ്ടും അനുഭവം രാസ യാഥാർത്ഥ്യമാണെന്നതുകൊണ്ടുമാണ്. അറിവും അനുഭവവും ആപേക്ഷ്യ സത്യങ്ങളാണ്. അവയുടെ പിന്നാലെ പോയാൽ ജനന മരണങ്ങൾ സത്യമാണെന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അവ നശ്വരമാണെന്ന് സദാസമയം മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ ബോധം സങ്കല്പങ്ങൾ ഒഴിഞ്ഞ് അഥവാ ഭ്രമത്തിൽ നിന്നുണർന്ന് ശുദ്ധമാകുകയുള്ളൂ. അല്ലെങ്കിൽ അത് എന്നും ജനിക്കുന്നു മരിക്കുന്നു എന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കും. സ്വപ്നത്തിൽ എന്തും കാണാം, എന്തും അനുഭവിക്കാം. ജാഗ്രത്തിലെ ചിന്തകളും അനുഭവങ്ങളുമാണ് അവയെല്ലാം. ജാഗ്രത്തിൽ നാം മരിക്കുന്നു എന്നറിയുന്നു, അതാണ് നാം സ്വപ്നത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും. സ്വപ്നത്തിലെ മരണം കണ്ട് നാം കരയുകയും ഭയപ്പെടുകയും ചെയ്യാറുണ്ട്. കാരണം സ്വപ്നം കാണുമ്പോൾ അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഉണർന്നു കഴിയുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് സ്വപ്നത്തിലെ മരണം തോന്നലായിരുന്നു എന്ന്. അതുപോലെ ജാഗ്രത്തിൽ നിന്നും തുരിയത്തിലേക്ക് ഉണർന്നാൽ ദേഹം നിലനിൽക്കെ തന്നെ നമുക്ക് മരണം ഇല്ല എന്ന് അനുഭവിക്കാൻ കഴിയും. നാം കേവല യാഥാർത്ഥ്യമായ ബോധമാണ്, ദേഹം അല്ല എന്ന് അനുഭവിക്കും. താഴ്ന്ന ബോധതലത്തിലെ മരണം ഉയർന്ന ബോധതലത്തിൽ യാഥാർത്ഥ്യമല്ല എന്ന് ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും ബോധതലങ്ങൾ തെളിവ് നൽകുന്നു. അപ്പോൾ തീർച്ചയായും ജാഗ്രത് എന്ന ബോധതലത്തിലെ മരണം തുരിയമെന്ന ബോധതലത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയില്ല എന്ന് വ്യക്തമാണ്. മരണത്തെ അതിജീവിക്കാൻ മരിക്കുന്നു എന്ന് അനുഭവമുള്ള ബോധതലത്തിൽ നിന്ന് അതിനേക്കാൾ ഉയർന്ന ബോധതലത്തിലേക്ക് മരിക്കുന്നതിന് മുമ്പേ ഉണർന്നാൽ മതി. ഒരു ബോധതലത്തിലെ മരണം എന്നത് ഒരു ജന്മത്തിൽ അഥവാ സ്വപ്നത്തിൽ നിന്നും മറ്റൊരു ജന്മത്തിലേക്കുള്ള അഥവാ മറ്റൊരു സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ്. മരണസമയത്ത് നാം തുരിയാവസ്ഥയിലല്ല നിലനിൽക്കുന്നത്, ഭ്രമാവസ്ഥയിലാണെന്ന് ഓർക്കണം. മരണമെന്ന ഭ്രമാനുഭവം സത്യമെന്ന് അനുഭവപ്പെട്ടാൽ ജനനമെന്ന ഭ്രമാനുഭവം വീണ്ടും ഉണ്ടാകും. ഇതിനെ പുനർജന്മം എന്ന് വിളിക്കാൻ സാധ്യമല്ല. മരണമെന്ന ഭ്രമാനുഭവം നഷ്ടപ്പെട്ട് അദ്വൈതാനുഭവത്തിലെത്തിയാൽ അഥവാ ജാഗ്രത്തിൽ നിന്ന് തുര്യത്തിലേക്കുണർന്നാൽ പിന്നീട് ഭ്രമമായ ദേഹത്തിൽ ജനിക്കുവാൻ സാധ്യമല്ല. അതാണ് അതിന്റെ യുക്തിയും സത്യവും. ഇതൊരു വിശ്വാസമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുക. സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. താൻ ഉണ്ടാക്കിയ സമ്പത്തും താൻ അനുഭവിച്ച സുഖവും സന്തോഷവും ഇനി അനുഭവിക്കാൻ കഴിയില്ല എന്ന അറിവാണ് മരണത്തിന് തൊട്ടുമുമ്പ് നഷ്ടബോധം ഉണ്ടാക്കുന്നത്. വ്യക്തിബോധം ദേഹത്തിന്റെ വാസനകളും ബുദ്ധിയും കഴിവും സാമർഥ്യവും എല്ലാം തന്റേതെന്ന് ധരിക്കുന്നതിനാൽ ദേഹത്തിന്റെ മരണം ഇവയുടെ എല്ലാം അവസാനമാണെന്ന് ചിന്തിക്കുന്നു. വാസനകൾക്കും അവയുടെ അനുഭവങ്ങൾക്കും സാക്ഷിയാകുമ്പോൾ അനുഭവങ്ങൾ തന്നെ ബാധിക്കുന്നില്ല എന്ന അനുഭവം ഉണ്ടാകും. ചേമ്പിലൈ വെള്ളം എന്ന പോലെ ബോധം ദേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അനുഭവം ഉണ്ടാകും. ഈ അനുഭവമാണ് ദേഹം മരിച്ചാലും വ്യക്തിബോധം മരിക്കുകയില്ല എന്നതിന്റെ തെളിവ്. ചോദ്യം 60. ശിഷ്യൻ: ദേഹം നിലനിൽക്കെ അദ്വൈതമെന്ന ബ്രഹ്മാനുഭവം താൽക്കാലികമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാസ്റ്റർ: ഞാനും ദേഹം രണ്ടെന്ന് തുടർച്ചയായി അനുഭവിക്കാൻ ദേഹത്തിലും മനസ്സിലും കോഡ് ചെയ്തു വച്ചിരിക്കുന്ന വാസനകൾ അനുവദിക്കുകയില്ല. ഉപാധികൾ ഇല്ലാത്ത ശക്തമായ ശ്രദ്ധയും ഓർമ്മയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ മാത്രമേ മുക്തന് പോലും അദ്വൈതാനുഭവത്തെ സ്ഥായിയായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അദ്വൈതാനുഭവം സാധനകൾ കൊണ്ടും തനിയെയും ധാരാളം ആളുകൾക്ക് ലഭിക്കാറുണ്ട്. തനിയെയോ അല്ലാതെയോ വാസനകൾ പ്രവർത്തിക്കാതിരിക്കുന്ന നിമിഷങ്ങൾ ആണ് ഇവ. എന്നാൽ ഇതാണ് തന്റെ സ്ഥായിയായ അവസ്ഥ എന്ന് തിരിച്ചറിയാൻ ആരും കൂട്ടാക്കുകയില്ല. കാരണം ജാഗ്രത്തിൽ വാസനകൾ സാഹചര്യങ്ങൾ കൊണ്ട് തനിയെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്നത്. അവബോധം കൊണ്ട് അത് ഞാനാണെന്നും എന്റേതാണെന്നും സദാസമയം എല്ലാവർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. സന്തോഷവും സുഖവും അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാവരും അനുഭവിക്കുന്നത് അദ്വൈതാനുഭവം തന്നെയാണ്. എന്നാൽ അത് അദ്വൈതാനുഭവം ആണെന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല. ജാഗ്രത്തിൽ ഉണർന്നിരിക്കുന്ന ഭൂരിഭാഗം സമയവും മനസ്സ് വികാരങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളുന്നതിനാൽ സന്തോഷവും സുഖവും നൈമിഷികമായി എല്ലാവർക്കും അനുഭവപ്പെടുന്നു. അതായത് വികാരങ്ങളാണ് അദ്വൈതാനുഭവത്തെ ഇല്ലാതാക്കുന്നതെന്ന് തെളിയുന്നു. അതിനാൽ ഭ്രമം നൈമിഷികവും ഭ്രമവികാരം സ്ഥായിയുമായി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് വികാരാനുഭവങ്ങൾ ഇല്ല എന്ന് അനുഭവിക്കുന്നതിനെ പരമാനന്ദ സുഖം എന്നും മോക്ഷാനുഭവം എന്നും വിളിച്ചത്. മാറ്റത്തിന് വിധേയമല്ലാത്തത് എന്താണോ അതാണ് ശക്തമായ യാഥാർത്ഥ്യം അഥവാ സത്യം. ഈ യാഥാർത്ഥ്യത്തെയാണ് കേവല യാഥാർത്ഥ്യം അഥവാ ഉപാധികളില്ലാത്ത യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അനുഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന നിസ്സംഗതയുടെ അനുഭവമാണ് ഏറ്റവും യാഥാർത്ഥ്യം കൂടിയത്. ഈ അനുഭവത്തെ സൂചിപ്പിക്കാൻ ഒരു പദത്തിന് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തിന് നാലാമത്തെ എന്ന് അർത്ഥം വരുന്ന തുര്യം എന്ന പേര് നൽകിയത്. ഈ യാഥാർത്ഥ്യത്തെ ബോധം, ദൈവം, സത്യം എന്നെല്ലാം വിളിക്കാവുന്നതാണ്. മാറ്റത്തിന് വിധേയമാകുന്ന അനുഭവങ്ങളെയാണ് ഭ്രമ, വിഭ്രമ, മതിഭ്രമ അനുഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. പേരുകൊണ്ട് അർത്ഥമാക്കാനും അനുഭവമാകാനും കഴിയാത്ത ഈ കേവല യാഥാർത്ഥ്യത്തെ സങ്കല്പങ്ങൾ കൊണ്ട് സ്ഥലകാലങ്ങളിൽ ഊർജവും പദാർത്ഥവും ജീവനും ബുദ്ധിയും ഖണ്ഡ ചലന വികാരങ്ങളും ആക്കി ഭ്രമിപ്പിച്ചപ്പോഴാണ് ആപേക്ഷ്യ യാഥാർത്ഥ്യ അനുഭവങ്ങളുടെ ഒരു പ്രപഞ്ചവും ജീവനും സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ കേവല യാഥാർത്ഥ്യത്തെ ആപേക്ഷികതയുടെ രാസ യാഥാർത്ഥ്യമാക്കി മാറ്റി. ഭ്രമം, വിഭ്രമം, മതിഭ്രമം എന്നീ മൂന്ന് തരം വികാരങ്ങൾ കൊണ്ട് മൂന്ന് തരം ബോധതലത്തെ സൃഷ്ടിച്ച് അതിൽ മൂന്ന് തരം ആപേക്ഷിക യാഥാർത്ഥ്യങ്ങളെ അനുഭവമാക്കി. അവയിൽ മതിബ്രഹ്മാനുഭവങ്ങളെ ഒഴിച്ച് മറ്റ് രണ്ട് ആപേക്ഷിക യാഥാർത്ഥ്യങ്ങളെ ശാസ്ത്രം പോലും സത്യമെന്ന് വിശ്വസിച്ചു. വികാരാനുഭവങ്ങൾ കേവല യാഥാർത്ഥ്യത്തെ അനേകായിരം ആപേക്ഷിക യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റി. അവയിൽ മതിബ്രഹ്മാനുഭവങ്ങൾ നൽകിയ കുണ്ടലിനി പോലുള്ള സാങ്കല്പിക ഊർജാനുഭവങ്ങൾ ദൈവിക ശക്തിയാണെന്നും അവയെ പിന്തുടർന്ന് മോക്ഷം നേടാമെന്നു പോലും പറഞ്ഞു പരത്തി. ഈ വികാരാനുഭവങ്ങൾ സത്യത്തിൽ നിലനിൽക്കുന്നവയാണോ എന്ന് പരിശോധിക്കാൻ അതിന്റെ സ്രോതസ്സിലേക്ക് നോക്കിയാൽ മാത്രം മതി. അങ്ങനെ പരിശോധിക്കാൻ ഒരാത്മീയ രീതിയോ ശാസ്ത്രീയ രീതിയോ മനുഷ്യർ വികസിപ്പിച്ചില്ല എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യം. കേവല യാഥാർത്ഥ്യം ഭ്രമ വിഭ്രമ മതിഭ്രമം കൊണ്ട് ആപേക്ഷിക യാഥാർത്ഥ്യങ്ങളായി മാറിയപ്പോൾ ഏറ്റവും ശക്തമായ അനുഭവം കൂടുതൽ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കേണ്ടതായി വന്നു. അതിൽ ശാരീരിക വേദന എന്ന ഭ്രമാനുഭവമാണ് ഏറ്റവും ശക്തവും ശാസ്ത്രീയവുമായ യാഥാർത്ഥ്യം. അതിനാൽ നല്ലൊരു വിഭാഗം ആധുനിക ശാസ്ത്രജ്ഞരും ശാസ്ത്രത്തെ വിശ്വസിച്ചവരും ദൈവത്തെ അംഗീകരിക്കാത്തവരുമായി മാറി. ദൈവം തന്നെ താൻ ദൈവം അല്ല എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഊർജവും പദാർത്ഥവും താനുമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ, ആപേക്ഷിക അനുഭവങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചാൽ സത്യം പലതാണെന്ന് ഭ്രമിക്കും. ഭൗതിക ആത്മീയ ശാസ്ത്രങ്ങളിൽ നാം ഇന്ന് കാണുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും സംശയങ്ങൾക്കും കാരണം സത്യത്തെ എല്ലാവരും പലതായി അനുഭവിക്കുന്നു എന്നതാണ്. അനുഭവങ്ങൾ വന്നാൽ യാഥാർത്ഥ്യത്തിൽ കാര്യകാരണങ്ങൾ പ്രത്യക്ഷപ്പെടും. കാര്യകാരണങ്ങളെല്ലാം നശ്വരമാണെന്ന കാര്യം നാം വിസ്മരിക്കും. നശ്വരമായ കാര്യകാരണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നവയല്ല എന്ന് എല്ലാവരും മറന്നുപോകും. കാര്യകാരണങ്ങൾ പോയാൽ അനുഭവങ്ങൾ ഇല്ലാതാവും. അനുഭവങ്ങൾ ഇല്ലാതായാൽ ശേഷിക്കുന്നത് എന്താണോ അതാണ് കേവല യാഥാർത്ഥ്യം എന്ന മോക്ഷാനുഭവം. അത് ഗാഢനിദ്ര പോലെയുള്ള അബോധാവസ്ഥ അല്ല. എന്നാൽ വികാരാനുഭവങ്ങൾ പോലെയോ ശാരീരികാനുഭവങ്ങൾ പോലെയോ ഉള്ള ഒരു അനുഭവവും അല്ല. അത് എന്താണെന്ന് നാം ഓരോരുത്തരും സ്വയം അനുഭവിച്ച് അറിയണം. അപ്പോൾ ദൈവം ശക്തിയാണെന്നും ഊർജമാണെന്നും രക്ഷകനാണെന്നും ശിക്ഷകനാണെന്നും ഒന്നും നമുക്ക് പറയാൻ കഴിയാതാകും. ദൈവം ശക്തിയും സൃഷ്ടികർത്താവുമാണെന്ന് ഞാനും ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. ചോദ്യം 61. ശിഷ്യൻ: ആധുനിക ശാസ്ത്രജ്ഞരിൽ പലരും ജ്ഞാനികളും കുണ്ടലിനി ശക്തി പോലുള്ള പല നിഗൂഢ ശക്തികളും അനുഭവമാണെന്ന് തെളിയിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് അതുമൂലം ലോകത്ത് നടക്കുകയും ചെയ്യുന്നു. ഭാരതത്തിലെ യോഗ ശാസ്ത്രങ്ങളാണ് കുണ്ടലിനി പല പേരുകളിൽ ലോകത്ത് പ്രചരിപ്പിച്ചത്. ബോധോദയം പ്രാപിക്കാനും ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തിൽ എത്തിച്ചേരാനും ഈ ശക്തികളിലൂടെ കഴിയുമെന്നും പറയുന്നു. അത് ശരിയാണോ? മാസ്റ്റർ: കുണ്ടലിനി ശക്തിയുടെ നിർവചനത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു ഊർജാനുഭവമാണ് കുണ്ടലിനി ശക്തി എന്നാണ് നിർവചനം. അതുകൊണ്ടാണ് പ്രഗത്ഭരായ പല മനഃശാസ്ത്രജ്ഞരും കുണ്ടലിനി ശക്തിയെ സ്കിസോഫ്രീനിയക്ക് തുല്യമായ അനുഭവമെന്ന് പറഞ്ഞത്. മതിബ്രഹ്മാനുഭവം ഏത് തരത്തിലുള്ളതായാലും അതൊരിക്കലും ബ്രഹ്മാനുഭവത്തിന്റെ യാഥാർത്ഥ്യത്തിന് തുല്യമാകുകയില്ല. ഏത് സങ്കല്പവും അതിന്റെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവമാക്കാൻ കഴിയും. അത് ബോധത്തിന്റെ കഴിവ് തന്നെയാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന ഒരു പ്രപഞ്ചവും കോടാനുകോടി വസ്തുക്കളും ജീവനും പോലും ഭ്രമത്തിലൂടെ ഉണ്ടാക്കി കാണിക്കാൻ ബോധത്തിന് കഴിയുമെങ്കിൽ വിഭ്രമ മതിഭ്രമ അനുഭവങ്ങളായ കുണ്ടലിനി ശക്തികൾ പോലുള്ള നിഗൂഢ ശക്തികൾ ഉണ്ടാക്കി കാണിക്കാൻ എത്രയോ നിസ്സാരമാണ്. നിഗൂഢ ശക്തി എന്നൊരു ശക്തി ഇല്ല. കാര്യകാരണങ്ങൾക്ക് അതീതമായി അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് നിഗൂഢ ശക്തിയിൽ നിന്ന് ഉണ്ടാകുന്നതായി കരുതുന്നത്. ശാസ്ത്രം നിർവചിച്ച് 4 അടിസ്ഥാന ശക്തികളിൽ പെടാത്ത ശക്തികളുടെ അനുഭവമായതുകൊണ്ടാണ് അത് നിഗൂഢമായത്. വ്യക്തികൾ തോറും വ്യത്യസ്തമായി അനുഭവപ്പെടുന്നതിനാൽ ഈ ശക്തിയെ ശാസ്ത്രീയമാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരം ശക്തികളുടെ അനുഭവത്തെ മതിബ്രഹ്മ അനുഭവമെന്ന് ബോധശാസ്ത്രം വിളിക്കുന്നത്. വിശ്വാസങ്ങൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന ശക്തികൾ ആണ് ഇത്. ചോദ്യം 62. ശിഷ്യൻ: ബ്രഹ്മാനുഭവവും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസവും സാമ്യവും എന്തെല്ലാമാണ്? മാസ്റ്റർ: ഉണ്ടായി നിലനിന്നു മറയുന്നു എന്ന അനുഭവത്തെ ഭ്രമം എന്നും ഇല്ലാത്തത് ഉണ്ട് എന്ന അനുഭവത്തെ സ്വപ്നം എന്നും പറയുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. സ്വപ്നത്തിൽ നിന്ന് ഭ്രമത്തിലേക്ക് അഥവാ ജാഗ്രത്തിലേക്ക് ഉണരുമ്പോൾ സ്വപ്നം ഓർമ്മിക്കുന്നത് പോലെ ജാഗ്രത്തിൽ നിന്നും സ്വപ്നത്തിലേക്ക് ഉണരുമ്പോൾ ജാഗ്രത്തിനെ ഓർമ്മിക്കാൻ കഴിയില്ല. ഇതാണ് ഭ്രമവും സ്വപ്നവും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം. ഉയർന്ന ബോധാവസ്ഥയായ ഭ്രമത്തിൽ യാഥാർത്ഥ്യാനുഭവവും വ്യക്തതയും കൂടുതലാണ്. മാത്രമല്ല അനുഭവങ്ങൾക്ക് തുടർച്ചയും സമയബോധവും ഉണ്ട്. അതിനാൽ ഒരു വ്യക്തിബോധം എല്ലാവർക്കും അനുഭവപ്പെടും. എന്നാൽ താഴ്ന്ന ബോധാവസ്ഥയായ സ്വപ്നത്തിൽ യാഥാർത്ഥ്യാനുഭവവും വ്യക്തതയും ഭ്രമാനുഭവത്തോളം വരാത്തതിനാൽ വ്യക്തിബോധം അനുഭവപ്പെടുകയില്ല. മാത്രമല്ല അനുഭവങ്ങൾക്ക് തുടർച്ചയുമില്ല, സമയബോധം കുറവുമാണ്. ഇതാണ് മൂന്നാമത്തെ വ്യത്യാസം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഭ്രമവും സ്വപ്നവും ഒന്നു തന്നെയാണ്. ഭ്രമവും സ്വപ്നവും അനുഭവങ്ങളാണ്. അനുഭവങ്ങളുടെ തീവ്രതയും ഏകദേശം തുല്യമാണ്. രണ്ടനുഭവങ്ങളും സ്ഥലകാലങ്ങളിലാണ്. ജാഗ്രത് എന്ന ഉയർന്ന ബോധാവസ്ഥയിൽ നിന്ന് സ്വപ്നം എന്ന താഴ്ന്ന ബോധാവസ്ഥയിലേക്ക് പോകുമ്പോൾ ജാഗ്രത് യാഥാർത്ഥ്യമല്ലാതാകുന്നത് പോലെ സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിലേക്കുണരുമ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമല്ലാതാകുന്നു. ജാഗ്രത്തിലെ കണ്ണ് അടച്ചു പിടിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നതെങ്കിലും സ്വപ്നത്തിൽ മറ്റൊരു കണ്ണ് ഉള്ളതായി അനുഭവപ്പെടുന്നു. സ്വപ്നത്തിൽ നിന്നുണർന്ന് ജാഗ്രത്തിലെ കണ്ണുകൊണ്ട് നാം കാണുമ്പോൾ സ്വപ്നത്തിലെ കണ്ണ് ഇല്ലാത്തതായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇങ്ങനെ സ്വപ്നാനുഭവത്തിലെ എല്ലാ അനുഭവങ്ങളെയും ജാഗ്രത് നിഷേധിക്കുന്നു. എന്നാൽ സ്വപ്നത്തിലായിരിക്കുമ്പോൾ ജാഗ്രത്തിലെ ദേഹത്തെക്കുറിച്ചോ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചോ വ്യക്തിബോധത്തെക്കുറിച്ചോ യാതൊരറിവും ഉള്ളതായി കാണുന്നില്ല. അനുഭവങ്ങൾക്ക് ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് തെളിയിക്കുന്നു. ഒരു സ്വപ്നാനുഭവത്തിലെ ജീവിത ദൈർഘ്യം ഒരു രാത്രിയാണെങ്കിൽ ജാഗ്രത്തിലെ ജീവിത ദൈർഘ്യം ജനനം മുതൽ മരണം വരെയാണ്. ഓരോ രാത്രിയിലെയും സ്വപ്നങ്ങൾ തുടർച്ചയല്ലാത്തതുപോലെ ജാഗ്രത്തിലെ ഓരോ ജീവിതം വ്യത്യസ്ത ദേഹങ്ങളിൽ വ്യത്യസ്തമായി അനുഭവപ്പെടും. ഇതിനെ പുനർജന്മമെന്ന് വിളിക്കാൻ സാധ്യമല്ല. സ്വപ്നത്തിൽ ജനിക്കുന്നു മരിക്കുന്നു എന്ന് സ്വപ്നം കണ്ടാലും ഉണരുമ്പോൾ, അതായത് സ്വപ്നത്തേക്കാൾ ഉയർന്ന ബോധതലത്തിൽ എത്തുമ്പോൾ ജനന മരണങ്ങളെ നിഷേധിക്കുന്നത് പോലെ ജാഗ്രത് എന്ന ബോധതലത്തിൽ നിന്ന് അതിനേക്കാൾ ഉയർന്ന തുരിയം എന്ന ബോധതലത്തിലേക്കുണരുമ്പോൾ ജാഗ്രത്തിലെ ജനന മരണം ഇല്ലാത്തതെന്ന് നിഷേധിക്കേണ്ടതായി വരും. ചോദ്യം 63. ശിഷ്യൻ: സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിലേക്ക് തനിയെ ഉണരുന്നത് പോലെ ജാഗ്രത്തിൽ നിന്നും തുരിയത്തിലേക്ക് തനിയെ എന്തുകൊണ്ടാണ് ഉണരാൻ കഴിയാത്തത്? മാസ്റ്റർ: ഓരോ രാത്രിയും വ്യത്യസ്ത സ്വപ്നങ്ങളിലേക്ക് നാം തനിയെ ഉണരുന്നത് പോലെ തന്നെ ജാഗ്രത്തിലും നാം ഓരോ ജന്മങ്ങളിലേക്ക് തനിയെ ഉണരുന്നുണ്ട്. സ്വപ്നം തുടരുന്നത് പോലെ നാം ജാഗ്രതും തുടരുന്നു. എന്നാൽ ജാഗ്രതിനേക്കാൾ ഉയർന്ന ബോധാവസ്ഥയായ തുരിയത്തിലേക്ക് അങ്ങനെ തനിയെ ഉണരാൻ സാധ്യമല്ല. കാരണം: ഒന്ന്, ഭ്രമം എന്ന ജാഗ്രത് ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലിന്റെ അനുഭവമല്ല, മറിച്ച് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ളത് എന്നറിയുന്നവ ഉണ്ടായി നിലനിന്ന് മറയുന്നു എന്നും അതിൽ ദുഃഖവും വേദനയും അനുഭവപ്പെടുന്നു എന്നുമുള്ള യാഥാർത്ഥ്യം കൂടിയ അനുഭവമാണ്. ഇത് സത്യമെന്ന് വിശ്വസിക്കുന്ന ബോധം ഇതിനേക്കാൾ യാഥാർത്ഥ്യം കൂടിയതും ദുഃഖവും വേദനയും ഇല്ലാത്തതുമായ ഒരു ബോധകലം ഉണ്ട് എന്ന് വിശ്വസിക്കുകയില്ല. അതിനാൽ അതിലേക്കുയരാൻ ശ്രമിക്കുകയുമില്ല. 2. സ്വപ്നവും സുഷുപ്തിയും ജാഗ്രത്തിൽ ഞാൻ നിലനിൽക്കുന്നു എന്ന അനുഭവത്തെ നിലനിർത്താൻ ആവശ്യമായ മിസ്റ്റിക് ഊർജം ശേഖരിക്കുന്ന താൽക്കാലിക ബോധാവസ്ഥയാണ്. ഏകദേശം 8 മണിക്കൂർ കൊണ്ട് ഈ ഊർജം ശരീരത്തിൽ നിറയുന്നതിനാൽ ബോധം ജാഗ്രത്തിലേക്ക് തന്നെ ഉണരുന്നു. കർമ്മം ചെയ്യാൻ സഹായിക്കുന്ന ജീവോർജം കുറയുന്നത് കൊണ്ടല്ല നാം ഉറങ്ങിപ്പോകുന്നത്, മറിച്ച് 16 മണിക്കൂർ കൊണ്ട് മിസ്റ്റിക് ഊർജം ഇല്ലാതാകുന്നത് കൊണ്ടാണ്. രാത്രിയിലും നാം ഭക്ഷണം കഴിക്കുന്നതിനാൽ ദേഹത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഭക്ഷണം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു ഊർജം മനുഷ്യന് ആവശ്യമാണെന്ന് ഉറക്കം തെളിയിക്കുന്നു. ഉറങ്ങുമ്പോഴും ദേഹത്തിലെ ആന്തരിക അവയവങ്ങൾ കർമ്മോന്മുഖമാണ്. എന്നാൽ ഞാൻ എന്ന് അനുഭവപ്പെടുത്തുന്ന അഥവാ നിരീക്ഷകൻ എന്ന് അനുഭവപ്പെടുത്തുന്ന ഊർജം ഇല്ലാതാകുന്നത് കൊണ്ടാണ് ഉറക്കത്തിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അജ്ഞാതമായ ഏതോ ഒരു സ്രോതസ്സിൽ നിന്ന് വരുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് കൊണ്ടും ഒരു പേര് നൽകാൻ കഴിയാത്തത് കൊണ്ടുമാണ് അതിനെ മിസ്റ്റിക് ഊർജം എന്ന് വിളിച്ചത്. നിദ്രയിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും ഉണരാൻ മിസ്റ്റിക് ഊർജം ആവശ്യമായതുപോലെ ജാഗ്രതയിൽ നിന്നും തുരിയത്തിലേക്ക് ഉണരാനും ഇതാവശ്യമാണ്. ഇത് ശേഖരിക്കാനുള്ള മാർഗം ജാഗ്രതയിൽ ഉണർന്നിരിക്കുന്ന ബുദ്ധിക്ക് അറിയില്ല. അതിനു പകരം വികാരങ്ങൾ കൊണ്ട് ഈ ഊർജത്തെ പൂർണമായും ഇല്ലാതാക്കുന്നു. മാത്രമല്ല ഭൗതിക ഊർജവും ശക്തിയും യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന ജാഗ്രതയിലെ ബോധം ജാഗ്രതയിൽ നിന്നുണരാൻ കൂട്ടാക്കുകയില്ല. കാരണം ഊർജവും ശക്തിയും പദാർത്ഥവും ജീവനും ദൈവത്തിൽ നിന്നുണ്ടായ യഥാർത്ഥ സൃഷ്ടിയാണെന്ന് സെമറ്റിക് മതക്കാർ വിശ്വസിക്കുന്നു. ബോധത്തിൽ നിന്നും വേർപെട്ട ബ്രഹ്മം എന്ന ജീവശക്തിയാണ് പ്രപഞ്ചമായും ജീവനായും മാറിയതെന്നാണ് വേദാന്തികളും വിശ്വസിക്കുന്നത്. ഈ വിശ്വാസങ്ങളെല്ലാം ഇല്ലാതായാലേ ജാഗ്രതയിൽ നിന്ന് ഉണരാൻ ആവശ്യമായ മിസ്റ്റിക് ഊർജം ശേഖരിക്കാൻ എല്ലാവരും തയ്യാറാകുകയുള്ളൂ. പ്രപഞ്ചത്തെയും ജീവനെയും ദൈവത്തിന്റെ ശക്തിയായും അംശമായും പ്രതിരൂപമായും കണ്ടാൽ ജാഗ്രതനേക്കാൾ യാഥാർത്ഥ്യം കൂടിയ മറ്റൊരു ബോധാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു മതവിശ്വാസിക്കും സാധ്യമല്ലാതാകും. സ്ഥലകാല ഊർജങ്ങൾ ആപേക്ഷികവും അതുകൊണ്ട് തന്നെ അവ നശ്വരവുമാണെന്ന് തെളിയിച്ചിട്ടുപോലും ഭൗതിക ശാസ്ത്രജ്ഞർ ഇതിന്റെ ഉറവിടം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നശ്വരതയ്ക്ക് ഒരു ഉറവിടം ഉണ്ടാവുക സാധ്യമല്ല എന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. നശ്വരതയുടെ ഉറവിടം സ്വന്തം ബോധമണ്ഡലമല്ലാതെ മറ്റെന്ത് ആകാനാണ് സാധ്യത? സ്വന്തം ബോധമണ്ഡലത്തെ അവഗണിക്കത്തക്ക രീതിയിൽ തീവ്രമാണ് ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളുടെ ശക്തി. ദേഹമില്ലാതെ ഞാൻ നിലനിൽക്കുന്നു എന്ന ഏറ്റവും ശക്തി കൂടിയ യാഥാർത്ഥ്യത്തിന്റെ ബോധമണ്ഡലമാണ് തുര്യം. ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ നിലനിൽക്കുന്നു എന്ന ആപേക്ഷിക അനുഭവത്തിന്റെ ബോധമണ്ഡലമാണ് ജാഗ്രത്. ബോധം ദേഹത്തിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നോക്കുമ്പോൾ കാണുന്ന പ്രപഞ്ചവും സ്വന്തം ദേഹവും തന്റെ സങ്കല്പമായിരുന്നുവെന്നും അതിന്റെ തെളിവാണ് അവയുടെ നശ്വരതയെന്നും മറന്നുപോകുകയും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ ദേഹത്തെയും പ്രപഞ്ചത്തെയും യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറക്കാനും തെറ്റിദ്ധരിക്കുവാനും കാരണം തുരിയം എന്ന ഏകബോധതലത്തെ ഭ്രമം വിഭ്രമം മതിഭ്രമം എന്നീ 3 ആപേക്ഷിക ബോധതലങ്ങളായി വിഘടിക്കുന്നത് കൊണ്ടാണ്. ആപേക്ഷികമായ ഈ ബോധതലങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ ശരീരത്തെ നിലനിർത്തുന്ന ഭൗതിക ഊർജം അതായത് ആഹാരം ജലം വായു എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജം കൂടാതെ മസ്തിഷ്കത്തോട് ബോധത്തെ ബന്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു മിസ്റ്റിക് ഊർജം കൂടി ആവശ്യമാണ്. ഈ ഊർജമാണ് ഉണർന്നിരിക്കുന്ന ദേഹം ഒരു നിരീക്ഷകനാണെന്നും അതിനൊരു പേരും അഡ്രസ്സും ഉണ്ടെന്നും അനുഭവപ്പെടുത്തുന്നത്. ബോധം കെട്ടുവീഴുന്നതും ഭ്രാന്തായി പോകുന്നതും ഈ ഊർജം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണെന്ന് തെളിയുന്നു. മിസ്റ്റിക് ഊർജം ഇല്ലെങ്കിലും ജീവൻ അനേക വർഷം നിലനിൽക്കും. ആഹാരവും ജലവും വായുവും മാത്രം നൽകിയാൽ മതി. സ്വപ്നം നിദ്ര എന്നീ ബോധാവസ്ഥയിലേക്ക് ബോധം തനിയെ താഴുന്നത് ജാഗ്രതയിൽ ഉണർന്നിരിക്കാൻ ആവശ്യമായ മിസ്റ്റിക് ഊർജം ശേഖരിക്കാനാണ്. ഏകദേശം 8 മണിക്കൂർ കൊണ്ട് ഈ ഊർജം നിറയുകയും ജാഗ്രതയിലേക്ക് തനിയെ ഉണരുകയും ചെയ്യുന്നു. ജീവന് ചലിക്കാൻ ഈ ഊർജം ആവശ്യമില്ല എന്ന് ഭ്രാന്തനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജാഗ്രതയിൽ നിന്നും തുരിയ അവസ്ഥയിലെ ബോധത്തിലേക്ക് ഉണരാൻ ഈ മിസ്റ്റിക് ഊർജം കൂടുതലായി ഉണ്ടാകാം. ഇത് കൂടുതലായി ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആർക്കും ജാഗ്രതയിൽ നിന്നും തുരിയത്തിലേക്ക് തനിയെ ഉണരാൻ കഴിയാത്തത്. സ്വപ്നത്തിലും നിദ്രയിലും ഈ ഊർജം തനിയെ ഉണ്ടാകുന്നത് പോലെ ജാഗ്രതയിൽ തനിയെ ഉണ്ടാകുകയില്ല. കാരണം നശ്വരമായ വസ്തുക്കളും ജീവനും യാഥാർത്ഥ്യമാണെന്നും അവയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന സ്വാർത്ഥത ഈ മിസ്റ്റിക് ഊർജത്തെ സ്വാഭാവികമായി ഉയരാൻ സമ്മതിക്കാതെ നശിപ്പിച്ചു കളയുന്നു. നശ്വരമായ വസ്തുക്കളും ജീവനും നശ്വരമാണെന്ന് അനുഭവിക്കുകയും അവയെ നേടണമെന്ന സ്വാർത്ഥത നിഷേധിക്കുകയും ചെയ്താൽ മിസ്റ്റിക് ഊർജം തനിയെ ഉയരുകയും ജാഗ്രത് എന്ന താഴ്ന്ന ബോധാവസ്ഥയിൽ നിന്ന് തുരിയം എന്ന ഉയർന്ന ബോധത്തിലേക്ക് തനിയെ ഉണരുകയും ചെയ്യും. സങ്കല്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന കുണ്ടലിനി ഊർജം അഥവാ അതീന്ദ്രിയ ഊർജം പോലെ തന്നെ സങ്കല്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഊർജമാണ് മിസ്റ്റിക് ഊർജവും. ആദ്യത്തേത് നെഗറ്റീവും രണ്ടാമത്തേത് പോസിറ്റീവും ആണെന്ന വ്യത്യാസം മാത്രമേയുള്ളൂ.